2020 ഡിസംബർ 27 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. ഒറ്റപ്പാലത്തെ അമ്മ. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
ഷൊർണൂരിൽ ജോലിക്കായി എത്തിയത് ഒരു നവംബർ മാസമാണ്. കണ്ണൂർക്ക് ട്രെയിനിൽ പോകുമ്പോൾ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഷൊർണൂരുമായുള്ള ഏക മുൻപരിചയം. കണ്ണൂരിൽ തലേന്ന് അവസാനിച്ച കേരള പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ സമാപന വേദിയിൽ വെച്ചാണ് അവിടെ ട്രെയിനിയായിരുന്ന എന്നെ ഷൊർണൂരിൽ പോസ്റ്റ് ചെയ്തതായി അന്നത്തെ DGP രാജഗോപാൽ നാരായൺ സർ അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ സബ് ഡിവിഷനാണ്, ധാരാളം നല്ല കേസുകൾ അന്വേഷിക്കാനുണ്ടാവും, ബോർഡർ ആയതുകൊണ്ട് മോഷണവും അധികം ഉണ്ടാവും, നല്ല അവസരമാണ്, നന്നായി ജോലി ചെയ്യുക. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് ഇരിപ്പിടത്തിലെത്തുമ്പോൾ അടുത്ത് പാലക്കാട് SP ഡേവിഡ് സാർ, കൺഗ്രാറ്റുലേഷൻസ്, ASP പറ്റിയ സബ് ഡിവിഷനാണ്. കാസർഗോഡ് ജില്ലയേക്കാൾ വലുതാണ് അഗളി ഷോളയൂർ പോലീസ് സ്റ്റേഷനുകളിലായി വ്യാപിച്ചു കിടക്കുന്ന അട്ടപ്പാടി. അവിടെ നിർബന്ധമായും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പോകണം. പോകുമ്പോൾ അവിടെ താമസിച്ച് പിറ്റേന്നേ മടങ്ങാവൂ. നാളെ രാവിലെ വേണാടിന് ടിക്കറ്റ് എടുത്തോളൂ, ഞാനും ഉണ്ടാകും ട്രെയിനിൽ. അതനുസരിച്ച് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുമ്പോൾ ഡേവിഡ് സാറും ഉണ്ട്. ഡേവിഡ് സാർ വളരെ രസകരമായി സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഷൊർണൂർ എത്തിയത് അറിഞ്ഞില്ല. എവിടെ താമസിക്കണം, ആരുമായൊക്കെ അടുപ്പം പുലർത്താം തുടങ്ങിയ ഒരു തുടക്കക്കാരി ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യവും ഡേവിഡ് സാർ പറഞ്ഞു തന്നിരുന്നു. എനിക്ക് സന്ദർശിക്കാനായി രണ്ട് വീടുകൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. രണ്ടിടത്തേക്കും അദ്ദേഹം തന്നെ അടുത്ത വരവിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിലൊന്നാണ് ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയുടെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റപ്പാലത്തെ വീട്. ആ അമ്മയെ ഒറ്റപ്പാലത്തെ അമ്മ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. ഒറ്റപ്പാലത്തെ അമ്മ എനിക്കായി വള്ളുവനാടൻ പലഹാരങ്ങളായ പഴനുറുക്കും കൂവ കുറുക്കിയതും തിരുവാതിര നാളിൽ കാത്തുവച്ചിരുന്നു. അമ്മയുടെ സ്നേഹം നിറഞ്ഞ കാത്തിരിപ്പും എത്തിയാൽ പറയുന്ന കഥകളും ആ കൈപുണ്യം നേദിച്ച വള്ളുവനാടൻ പുളിഞ്ചി ഉൾപ്പെടെ കറികൾ കൂട്ടിയുള്ള ഊണും എല്ലാം എത്ര ഹൃദ്യം. ഓണത്തിന് മുൻപായി അമ്മയെ കാണാൻ ചെന്നപ്പോൾ കുത്താമ്പള്ളിയിലെ നെയ്ത്തുകാരനിൽ നിന്ന് പ്രത്യേകം വാങ്ങിയ ഓണപ്പുടവ അമ്മ എനിക്കായി വാങ്ങിവെച്ചിരുന്നു. കുത്താമ്പള്ളി നെയ്ത്തുകാരുടെ ഗ്രാമമാണെന്നും പണ്ട് തെലുങ്ക് നാട്ടിൽ നിന്ന് അവരെ രാജാവ് രാജകുടുംബത്തിന് വേണ്ട തുണിത്തരങ്ങൾ നെയ്യാനായി കൊണ്ടുവന്ന് അവർക്കായി ഒരു നെയ്ത്തുഗ്രാമം തന്നെ സ്ഥാപിച്ച് താമസിപ്പിച്ചതാണെന്നും അമ്മ പറഞ്ഞു. പിന്നീട് ഞാൻ ഈ നെയ്ത്തുഗ്രാമത്തിൽ പോയിട്ടുണ്ട്. തറികളുടെ കടകട ശബ്ദവുമായി ജീവൻ തുടിക്കുന്ന ഒരു വിദൂര കുഗ്രാമം. കഴിഞ്ഞ ഓണത്തിന് അവിടെ നിന്ന് നെയ്ത മുണ്ടും പുടവയും വാങ്ങിയിരുന്നു. ഇന്ന് നെയ്ത്തിന്റെ പ്രതാപം പോയി. മിൽത്തുണികൾ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി വിൽക്കുന്നവരാണ് കൂടുതൽ. ബാലരാമപുരത്തിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയാണല്ലോ. ചേന്ദമംഗലം കൈത്തറി ഗ്രാമം പ്രളയത്തിൽ മുങ്ങിയതും സുമനസ്സുള്ളവർ അത് പുനരുദ്ധരിക്കാനായി ശ്രമിച്ചതും ഓർക്കുന്നു. നമ്മുടെ കൈത്തറിക്കും അവയിൽ ചെയ്യുന്ന മ്യൂറൽ പെയിന്റിങ്ങിനും ശ്രമിച്ചാൽ ജിയോ ടാഗ് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കൽ അമ്മ ഒരു കഥ പറഞ്ഞു. എന്റെ വീട് തിരൂരാണല്ലോ കുട്ടിയെ. അമ്മയെ കുഞ്ഞുണ്ണിയേട്ടൻ കല്യാണം കഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. കുഞ്ഞുണ്ണിയേട്ടനെ അമ്മ എന്നാണ് കണ്ടത്? അമ്മയുടെ സുന്ദരമായ നുണക്കുഴി കവിളിൽ നാണം വിടർന്നു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കുട്ടികൾ കുളിക്കാൻ കടവിൽ പോയി. അന്ന് ഞാൻ തെന്നി വെള്ളത്തിൽ വീണു. എന്റെ ജീവൻ വെള്ളത്തിൽ എടുത്തു ചാടി രക്ഷിച്ചത് കുഞ്ഞുണ്ണിയേട്ടനാണ്. പിന്നെ എനിക്ക് 16 വയസ്സായപ്പോൾ കല്യാണാലോചനയുമായി വന്നു. തിരൂരിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ കുളിക്കാൻ പോകുന്ന കടവിൽ ഒരു കാഞ്ഞിരമുണ്ട്. അതിന്റെ ഇലയ്ക്ക് കയ്പുണ്ടായിരുന്നില്ല. കയ്പില്ലാത്ത കാഞ്ഞിരത്തിലെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ലമ്മേ, ഞാൻ മറുപടി പറഞ്ഞു. അതൊരു അത്ഭുതമാണ്. എന്റെ മുത്തശ്ശി എനിക്ക് അതിന്റെ കാര്യം പറഞ്ഞു തന്നിരുന്നു. എഴുത്തച്ഛൻ ആ കടവിലാണത്രേ കുളിച്ചിരുന്നത്. ഒരു ദിവസം കുളിക്കാൻ ഇറങ്ങുമ്പോൾ തന്റെ വളർത്തു കുരങ്ങനെ കടവിലിരുത്തി ഒരു ഇലക്കീറിൽ അമ്പലത്തിൽ സമർപ്പിക്കാനുള്ള വെണ്ണ കുരങ്ങിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു എഴുത്തച്ഛൻ. ആ കാഞ്ഞിരത്തിന്റെ ചോട്ടിലാണ് കുരങ്ങിനെ ഇരുത്തിയത്. കുളി കഴിഞ്ഞ് വന്ന് എഴുത്തച്ഛൻ നോക്കുമ്പോൾ കുരങ്ങിന്റെ കയ്യിൽ ഇല മാത്രമുണ്ട്, വെണ്ണ കണ്ടില്ല. ദേഷ്യം വന്ന എഴുത്തച്ഛൻ അമ്പലത്തിലേക്കുള്ള വെണ്ണ നീ തിന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കുരങ്ങിന് ഒരു അടി വെച്ചു കൊടുത്തു. ആ കാഞ്ഞിരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയെടുത്ത് കുരങ്ങ് കണ്ണീരോടെ ഉരുകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്ഷണം മരിച്ചു വീണു അത്രേ. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെയും. അന്നു മുതൽ ആ കാഞ്ഞിരത്തിന്റെ ഇലകൾക്ക് കയ്പ് നഷ്ടപ്പെട്ടു അത്രേ. ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയ ദൃശ്യമാണ് വാത്മീകിയെ കവിയാക്കിയത്. അതുപോലെ ഈ ദുഃഖ കഥയാണോ എഴുത്തച്ഛനിലെ കവിയെ ഉണർത്തിയത്?